ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഓഡിയോ പ്രധാനമായി പങ്കുവയ്ക്കുന്നത് എപ്രകാരം ബൈബിൾ ധ്യാനിക്കാം എന്നുള്ളതാണ്. നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ബൈബിൾ ധ്യാന രീതികളുണ്ട്. എന്നാൽ എലീം ലീഡർഷിപ്പ് ട്രെയിനിങ് സെൻ്റർ ഒരു പ്രത്യേക ഫോർമാറ്റ് ബൈബിൾ ധ്യാനത്തിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവർ ഈ ഫോർമാറ്റ് പിൻപറ്റണം എന്നുള്ളത് ഞങ്ങളുടെ ഹൃദയംഗമായ ഒരാഗ്രഹവുമായതുകൊണ്ട് ആ ഫോർമാറ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കുവാനും അതെപ്രകാരം സിമ്പിളായ രീതിയിൽ ചെയ്യാമെന്നുള്ളൊരു വിശദീകരണവുമാണ് ഈ ഓഡിയോയിലൂടെ ഞങ്ങൾ നൽകിത്തരുന്നത്. അതിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്: പിക്ക് ദ ബൈബിൾ ഇൻ ടു പീസസ്. അതിനകത്ത് ആ പീസസ് എന്നുള്ളത് ഓരോ അക്ഷരവും ഓരോ വിഷയത്തെ സൂചിപ്പിക്കുകയാണ്. പീസസ് എന്ന് പറയുന്ന ആ ലെറ്ററിലേക്ക് നമുക്ക് നോക്കാം. PIECES. പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രോമിസ് ടു ക്ലെയിം, അവകാശപ്പെടേണ്ട വാഗ്ദത്തം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഐ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തിങ്സ് ടു നോ, അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇ എറർ ടു അവോയ്ഡ്, ഉപേക്ഷിക്കേണ്ടതായ തെറ്റുകൾ. കമാൻഡ്സ് ടു ഫോളോ, പിൻപറ്റേണ്ടതായ കൽപ്പനകൾ, അതാണ് സി. അടുത്തത് ഇ എക്സാമ്പിൾസ് ടു ഫോളോ, പിൻപറ്റേണ്ടതായ മാതൃകകൾ. ഒടുവിലായിട്ട് യെസ് സിൻസ് ടു കൺഫസ്, ഏറ്റുപറയേണ്ടതായ പാപങ്ങൾ. ഇങ്ങനെ ആറ് പ്രധാന പോയിൻ്റുകൾ അടങ്ങിയതാണ് നമ്മൾ ബൈബിൾ ധ്യാനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാറ്റ്. അതിനാണ് PIECES, പീസസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പീസസ് നമ്മൾ ഓരോ അധ്യായത്തിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്, ഒരു അന്വേഷണമാണ് ഈ ബൈബിൾ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് അടുത്ത വിശദീകരണം ഞങ്ങൾ നൽകിത്തരാൻ പോകുന്നത്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ് ഈ PIECES കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ മോഡലായിട്ട് കാണിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ നിന്ന് നമ്മൾ PIECES കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തുറന്നു വെച്ചുകൊണ്ട് വേണം ഞാൻ ഈ പറയുന്നത് ഒന്ന് നോക്കുവാൻ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 1-ാമത് കാണാൻ പോകുന്ന എന്താ? അവകാശപ്പെടേണ്ട വാഗ്ദത്തം, അല്ലെങ്കിൽ പ്രോമിസ് ടു ക്ലെയിം. എന്തു വാഗ്ദത്വമാണ് ഇന്ന് പകല് ഞാൻ ഈ ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗത്തിൽ നിന്ന് ദൈവം എന്നോട് അരുളി ചെയ്യുന്നത്? ആ വാഗ്ദത്തത്തിൽ വേണമല്ലോ നമ്മൾ ആ ദിവസം മുഴുവൻ ജീവിക്കുവാൻ. ആ വാഗ്ദത്തം അവകാശപ്പെടണം. അതുകൊണ്ടാണ് അവകാശപ്പെടേണ്ട വാഗ്ദത്തം എന്നവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്താണ് ഇവിടെ അവകാശപ്പെടേണ്ട വാഗ്ദത്തം? ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഞാൻ ആരായി മാറി? ദൈവത്തിൻ്റെ പൈതലായി മാറി. അന്നേരം നമുക്കുള്ള വാഗ്ദത്തം എന്താണ്? ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഓരോ ദിവസവും നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ആ ധ്യാനിക്കുന്ന ആ ദിവസം, എല്ലാ ദിവസവും നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ഈ 1-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ നമുക്കവിടുന്ന് ലഭിക്കുന്ന മെസ്സേജ് ഇതാണ്, വാഗ്ദത്തം അതാണ്: ഞാൻ ദൈവത്തിൻ്റെ പൈതലായി തീർന്നു, ദൈവം എൻ്റെ പിതാവുമായി മാറി. എത്ര സന്തോഷമുള്ള കാര്യമാണത്! രണ്ടാമതായിട്ട് നമുക്കവിടെ നിന്ന് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് തിങ്സ് ടു നോ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമുക്ക് മുഴുവൻ വായിക്കാൻ സമയമില്ലല്ലോ. നിങ്ങൾ വേദോസം വെച്ച് നോക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടി ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ പറഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം? ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ യേശുവിൻ്റെ പൂർവാസ്തിത്വമാണ്, അല്ലെങ്കിൽ യേശു ആരായിരുന്നുവെന്നും യേശു ഇപ്പോൾ ആരാകുന്നുവെന്നുള്ള ഒരു സത്യമാണ് അവിടെ പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? അവിടെ ആ വാക്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, അതല്ലെങ്കിൽ യേശു ആരംഭം മുതലേ, നിത്യതയുടെ ആരംഭം മുതലേ ഉള്ളവനായിരുന്നു എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യേശുവാണ്, ഈ യേശു ദൈവമാണ് എന്നുകൂടിയാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ള പോയിൻ്റിൽ അവിടെ എഴുതാം, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എൻ്റെ പ്രത്യാശയുടെ നങ്കൂരമായിരിക്കുന്ന യേശു ആരാണ്? അവൻ ദൈവമാണ് എന്നുള്ളൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിത്തരുന്നു. ഇനി നമുക്ക് അതുപോലെ അതിൻ്റെ 1:29 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും ഉണ്ട്. അന്നേരം ഓരോ വാക്യത്തിൽ, ഒരു അധ്യായത്തിൽ തന്നെ പല വാക്യങ്ങൾ നമുക്ക് ലഭിക്കും കേട്ടോ. ഒരു വാക്യം തന്നെയല്ല, പല വാക്യങ്ങൾ ലഭിക്കും. 1:29 അവൻ മറ്റൊരു കാര്യം കൂടെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അവൻ പാപം ചുമന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച വ്യക്തിയാണെന്നൂടെ നമുക്ക് മനസ്സിലാക്കാം. 3-ാമത്തെ പോയിൻ്റിലേക്ക് പോകാം. ഉപേക്ഷിക്കേണ്ടതായ തെറ്റുകൾ, അല്ലെങ്കിൽ എറർ ടു അവോയ്ഡ്. നമ്മളവിടെ ഉപേക്ഷിക്കേണ്ടതായ തെറ്റെന്താ? 1-ാം അധ്യായം 46-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ, ഞാൻ ആ വാക്യം വായിക്കുന്നില്ല, നമുക്ക് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അതിങ്ങനെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, നഥാനിയേൽ അവനോട് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞിട്ട് ആ വാക്യം അങ്ങോട്ട് പോകുമോ. അന്നേരം അവിടുത്തെ ഒരു വിഷയം എന്താണ്? ഈ നഥാനിയേൽ എന്താണെന്നറിയാമോ? ഒരു മുൻവിധിയോടുകൂടെ കാര്യങ്ങളെ കണ്ടു. നോക്കിയേ, അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടുള്ളതല്ല. നേരം ഫിലിപ്പോസ് അവനോടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വന്നു കാൺമേൻ. നേരം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യവും എന്തു ചെയ്യരുത്, ആ മുൻവിധിയോടുകൂടി, അയ്യോ, അല്ലെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് അപ്രോച്ചിലൂടെ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. അതാണ് അവിടെ ഉപേക്ഷിക്കേണ്ടതായ ഒരു തെറ്റ്. നേരം ബൈബിൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, പല കാര്യങ്ങളെയും മുൻവിധിയോടുകൂടെ കാണാതെ, നെഗറ്റീവ് പെർസ്പെക്റ്റീവിലൂടെ കാണാതെ, പോസിറ്റീവായിട്ട് പഠിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ ഉടമയായി നമ്മൾ തീരണം. ഇനി 4-ാമത്തെ പോയിൻ്റ് എന്താ പറയേണ്ടത്? അവിടെ കാണാൻ കഴിയുന്നു, പിൻപറ്റേണ്ടതായ കൽപ്പനകൾ എന്തെല്ലാമാണ്. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കും, കമാൻഡ്സ് ടു ഫോളോ. പിൻപറ്റേണ്ടതായ കൽപ്പന എന്താണ്? അതിൻ്റെ 1:10-11 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു ആരാണെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ താൻ എന്താണ് ചെയ്തതെന്നും അവിടെ പഠിപ്പിക്കുന്നു. ഇതിനെല്ലാറ്റിലും ഉപരി, ഈ വിഷയങ്ങൾ അറിയാത്ത ആൾക്കാരോട് നമ്മൾ ഈ യേശു ആരാണെന്നും, യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു, എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളും പറയാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നാണ് 1:10-11 വാക്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നോക്കിയേ, പിൻപറ്റേണ്ടതായ ഒരു ചില കൽപ്പനകളെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ കൽപ്പന കേട്ടിട്ട് നമ്മൾ പിൻപറ്റുന്നില്ലെങ്കിൽ, ഇത് നമ്മോട് തന്നെ ദൈവവചനം ചോദിക്കുകയാണ്, നീ ഈ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനും നമ്മൾ ഉത്തരം കൊടുക്കാൻ കടപ്പെട്ടവരാണ്. ഇനി 5-ാമത്തെ പോയിൻ്റിലേക്ക് കടന്നു വരാം. എന്താണ് 5? പിൻപറ്റേണ്ടതായ മാതൃകകൾ. എന്താ പിൻപറ്റേണ്ടതായ മാതൃകകൾ? ഇംഗ്ലീഷിൽ നമ്മൾ പറയും, എക്സാമ്പിൾസ് ടു ഫോളോ. അത് 1:40-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചില മാതൃകകളെ നമുക്ക് കാണാൻ കഴിയുന്നു. വേറെ ആരെയല്ല പ്രധാനമായിട്ട് കാണുന്നത്, അന്ത്രയോസ്. അന്ത്രയോസ് എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഈ യേശു മശിഹായാണെന്ന് മനസ്സിലായി. യഹൂദന്മാരെ ഒരിക്കലും യേശുവാനെയായ മശിഹായായിട്ട് അംഗീകരിച്ചില്ലായിരുന്നുവല്ലോ. എന്നാൽ ഈ അന്തരയോസ യേശു മശിഹയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ, തന്നോടിച്ചെന്ന് ആദ്യം തൻ്റെ സഹോദരനായ പത്രോസിനോട് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പിൻപറ്റേണ്ട മാതൃക എന്താ? നമ്മുടെ യേശുവിനെക്കുറിച്ച് അറിയാൻ മേലാത്തവരോട് നമ്മൾ ഈ യേശുവിനെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പങ്കുവയ്ക്കണം. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട്. അന്നേരം ഈ മോർണിംഗ് ഡിവോഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിലൂടെ കണ്ടാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അനുസരിക്കാൻ, പിൻപറ്റുവാൻ നമ്മൾ കടപ്പാടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ കടപ്പെട്ടവരായിരിക്കണം. ഇനി ആറാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. ഏറ്റുപറയേണ്ടതായ പാപങ്ങൾ, സിൻസ് ടു കൺഫസ്. നമ്മൾ വായിക്കുന്ന ഭാഗത്ത് നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില തെറ്റുകൾ കാണുമായിരിക്കാം, അല്ലെ, നമ്മുടെ കുറവുകൾ തെളിയിക്കുന്നതാണല്ലോ വചനം, അത് ചില തെറ്റുകൾ കാണും. ഇത് ഇവിടെ നമ്മൾ നോക്കിയേ 1:48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്നറിയോ, നഥാനിയേലിൻ്റെ വിശ്വാസക്കുറവിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 1:48 50 നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. തോമസിനെ പോലെ സംശയിച്ച ഒരു നഥാനിയേലിനെ കാണാം. എന്നാൽ ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയാവോ, താൻ ആരാണ്, യേശു ആരാണെന്ന് നഥാനിയേൽ മനസ്സിലാക്കിയപ്പോൾ തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ആ യേശുവിനെ അംഗീകരിക്കുന്ന ഒരു നഥാനിയേലിനെ കാണാൻ കഴിയുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ എന്താണെന്ന് വേദപുസ്തകം തെളിയിക്കുമ്പോൾ, നമ്മുടെ ധ്യാനത്തിലൂടെ തെളിയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനെ 6 കാര്യങ്ങളാണ് നിങ്ങൾ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുന്ന അധ്യായത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതായ കാര്യങ്ങൾ. ഇവ നിങ്ങൾ പ്രധാനമായി പ്രിൻസിപ്പിൾസ് കൊടുത്തിരിക്കുന്ന ആ ഫോർമാറ്റ് വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇനിയും മറ്റ് ചില പ്രധാന കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങൾ ഓർത്തിരിക്കണം, ഇതൊരു ധ്യാനമാണ്, ഇത് വെറും ഒരു വായനയല്ല. പത്രം വായിക്കുന്ന പോലെ നമ്മൾ വായിക്കുകയല്ല വേദപുസ്തക ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ധ്യാനം ആരംഭിക്കുവാൻ. കാരണം ഈ ധ്യാനം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ദൈവിക രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വെളിപ്പെടുത്തി തരുള്ളൂ വചനത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പാപങ്ങളേറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ദൈവസന്നിധി ഈ വചനം വായിച്ച് ധ്യാനിക്കേണ്ടത്. അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് ചെയ്യും? പ്രധാനമായി സംസാരിക്കും. 2, ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമായിരിക്കും 6 പോയിൻ്റുകളും ഒരേ അധ്യായത്തിൽ നിന്ന് കണ്ടെത്തിയില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. അയ്യോ, എനിക്ക് 6 പോയിൻറ്റും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും 6 പോയിൻറ്റും കിട്ടാതിരിക്കത്തില്ല. എങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭാരപ്പെടേണ്ട. ഒന്നുകൂടെ വായിച്ചു നോക്കുക. അന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനം നിർത്തരുത്. അടുത്ത അധ്യായത്തിലേക്ക് പോയി തുടർന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുക. 3, നിങ്ങൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അയ്യോ ഇതെനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്? ആരും ധ്യാനം നിർത്തരുത്. അത് പ്രത്യേകിച്ച് ഈ ഫോർമാറ്റ് വെച്ചുള്ള ധ്യാനം എന്ത് ചെയ്യരുത്? നിർത്തരുത്. എന്താ പൗലൂസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ യേശു ക്രിസ്തു നമുക്ക് ആവശ്യമായ ബലം തരും. നമുക്ക് ഡിഗ്ഗി ചെയ്ത് കുഴിച്ച് അനേക രത്നങ്ങളെ കണ്ടെത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അത് മറ്റൊരു കാര്യം. 4, നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾ മാറ്റണം. ഒരു ജീവിത രീതിയായിട്ട് തന്നെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് എല്ലാ ദിവസവും സാധിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും തന്നെ വചനം ധ്യാനിക്കാനായിട്ട് സമയം വേർതിരിക്കണം. വായിക്കാൻ വേണ്ടിയല്ല, ചുമ്മാ കണ്ണു തുറന്ന് സങ്കീർത്തനം വായിച്ച് ആശ്വസിച്ച് പോകുന്ന രീതിയല്ല ധ്യാനമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള ദിനചര്യകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടി അതിനാവശ്യമായ പോഷകാഹാരങ്ങൾ കൊടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 5, ഓർത്തിരിക്കേണ്ടത്, ഞങ്ങൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു നോട്ട്ബുക്ക് ഇതിനുവേണ്ടി തന്നെ നിങ്ങൾ കരുതണം. ആ നോട്ട്ബുക്കിനകത്ത് 1 എന്നെഴുതി PIECES എന്ന് ഓരോന്ന് പോയിൻ്റായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസ് മാത്രം എഴുതി ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. ഒരിക്കലും വേഴ്സ് വാക്യം മുഴുവൻ എഴുതണ്ട. നിങ്ങൾക്ക് അതിനകത്ത് ചിലപ്പം ഒരു പോയിൻ്റിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ ഒന്നിലധികമോ വാക്യങ്ങൾ കിട്ടാം. അതുകൊണ്ട് നിങ്ങൾ പി എന്ന് എഴുതിയിട്ട്, പ്രോമിസ് ടു ക്ലെയിം എഴുതിയിട്ട് അവിടെ ഒന്നാമധ്യായത്തിൻ്റെ ഇത്രാമത്തെ വാക്യങ്ങൾ, ഇത്രാമത്തെ വാക്യം എഴുതാം. ചിലപ്പോൾ ഒരു വാക്യം, ചിലപ്പം രണ്ട് വാക്യം, ചിലപ്പം നാല് വാക്യങ്ങളൊക്കെ കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് അവിടെ എഴുതിയെടുത്തുകൊണ്ട് ആ ഫോർമാറ്റിൽ വേണം എഴുതി. ഇത് ഞങ്ങൾക്ക് ആ പുസ്തകം കംപ്ലീറ്റ് ധ്യാനിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങളന്നേരം പറയാം. ആ സ്ഥലത്തേക്ക് നിങ്ങളെ അയച്ചു കൊടുക്കണം. ഏറ്റവും ഒടുവിലായിട്ട്, ഇതൊരു അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ വരും, എങ്കിലും നമ്മളെ ശക്തീകരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിലൂടെ നമ്മുടെ ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ എന്ത് ചെയ്യും? ബലപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കും. നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെ അറിഞ്ഞ് പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്ന നല്ല മനുഷ്യരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.